ദൈവനാമത്തിനു മഹത്വം. ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും സങ്കീർത്തനങ്ങൾ 17-ും 18-ും വായിക്കുന്നു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത ആധാരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണു നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായുകൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിൽ അത്രേ. നിന്റെ സമ്പത്തുകൊണ്ട് നീ അവരുടെ വയറു നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽക്കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്നെ മറവും, ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമേത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്ന് ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്ക നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. വക്രനോട് നീ വക്രത കാണിക്കും. എളിയ ജനത്തെ നീ രക്ഷിക്കും. നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവമൊഴികെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി. എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷയെന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എൻ്റെ നരിയാണികൾ വഴുതി പോയതുമില്ല. ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്നു പിടിച്ചു. അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതവണ്ണം ഞാൻ അവരെ തകർത്തു. അവർ എൻ്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരളിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു. വീഥികളിലെ ചെളിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്കുമീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവയെ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം അപ്പോസ്തോല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവുണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12 ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിനു മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവ് യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു.
കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് നാം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഭാഗങ്ങൾ വായിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ സങ്കീർത്തന ഭാഗവും പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായവും ആണല്ലോ നാം വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ ആസിയയിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ള താല്പര്യത്തിലൂടി പുറപ്പെടുകയും ആ വിധത്തിൽ എഫെസൊസിൽ എത്തിച്ചേർന്ന സമയങ്ങളും അവിടെ പ്രവർത്തന നിരതനാകുന്നതും നാം ഈ ഭാഗത്ത് വായിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ പ്ലാൻ ചെയ്ത് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ച് മാത്രമാണ് താൻ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 16-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. ആസിയയിൽ സുവിശേഷീകരിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അക്കാര്യത്തിൽ വിലക്കുന്നു എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കുവാനുള്ള പ്രത്യേക അഭിഷേകം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ സുവിശേഷീകരണത്തിന് സമയമെടുക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീടാണ് ഈ 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 18-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ നമ്മളത് വായിക്കുന്നുണ്ട്. വരുന്ന വഴി എഫെസസിൽ എത്തുകയും അവിടെ അക്വിലാസിനെയും പ്രിസ്കിലയെയും ആക്കിയിട്ട് പൗലോസ് അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണുന്നു. എഫെസസിലെ സുവിശേഷീകരണത്തിൻ്റെ വിത്ത് പാകിയത് അല്ലെങ്കിൽ പൗലോസ് തുടർന്ന് 19-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ദീർഘമായ ഒരു സുവിശേഷീകരണത്തിനുള്ള നിലമൊരുക്കിയത് അക്വിലാസും പ്രിസ്കില്ലയുമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ സമയത്ത് അവിടെ എത്തിച്ചേർന്ന അപ്പല്ലോസ് എന്നൊരു ആളെക്കുറിച്ചും നാം വായിക്കുന്നു. അപ്പല്ലോസിനെ സംബന്ധിച്ചോളം യോഹന്നാൻ്റെ സ്നാനമാണ് അവൻ അറിയാവുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളെക്കുറിച്ച് സാമർഥ്യമുള്ള വ്യക്തിയായിരുന്നു, വാഗ്വൈഭവമുള്ളവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അക്വിലാസിനോടും പ്രിസ്കില്ലയോടുമുള്ള സഹകരണം മൂലം അവർ പരസ്പരം ദൈവവചനം ഉപദേശങ്ങൾ മനസ്സിലാക്കുവാനും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും അപ്പല്ലോസിന് കൂടുതൽ മനസ്സിലാക്കുവാനും ഇടയായി എന്ന് കാണുന്നു. അവർ ഒരുമിച്ച് എഫെസൊസിൽ പ്രവർത്തിച്ചു. അങ്ങനെ സുവിശേഷീകരണത്തിൻ്റെ ആ തുടക്കം തുടർന്ന് പൗലോസിന് പ്രവർത്തിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ഇന്ന് നാം വായിച്ച ഭാഗത്ത് എൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി. ഇവിടെ നടക്കുന്നത് അപ്പല്ലോസ് ഈ സ്ഥലത്ത് നിന്ന് പോയി കുരുന്തിലിരിക്കുമ്പോൾ പൗലോസ് വീണ്ടും ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫെസൊസിൽ മടങ്ങിയെത്തി. ശിഷ്യന്മാരെ കണ്ടു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അക്വിലാസും പ്രിസ്കിലയും അപ്പല്ലോസും ഒക്കെ ചെയ്ത പ്രവർത്തനം മൂലം അവർ വിശ്വസിച്ചു. എന്നാൽ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അവർ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാ ഉണ്ടെന്ന് പോലും നിങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. പൗലോസ് ചോദിക്കുന്നു, അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറയുന്നു, യോഹന്നാൻ്റെ സ്നാനം. പൗലോസ് അതിന് കൊടുക്കുന്ന മറുപടി, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ കേട്ടപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. തുടർന്ന് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. ആത്മീക ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പടിപടിയായിട്ടുള്ള ഉയർച്ച, പടിപടിയായിട്ടുള്ള ആ മുന്നേറ്റം, ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് സ്നാനപ്പെടുക, സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ജീവിക്കുക. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രധാന ജീവിത ശൈലി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ നിലയിൽ പൗലോസ് അവിടെ പ്രവർത്തിക്കുന്നു. അവൻ പള്ളികളിലൊക്കെ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചും സംവാദിച്ചും കൊണ്ടിരുന്നു എന്ന് കാണുന്നു. പള്ളികളിൽ തുടങ്ങി പാഠശാല വരെ എത്തിയ ഒരു പ്രവർത്തനം അവിടെ വിവരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ എഫസോസിൽ നിന്ന് അവൻ പോയിയെങ്കിലും ഇപ്പോൾ മടങ്ങി പോകുന്ന ദീർഘകാലം അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഒരു വലിയ ശുശ്രൂഷ, സുവിശേഷീകരണം അവൻ ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പത്താം വാക്യത്തിൽ പറയുന്നത്, ആസിയിൽ പറക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇതുമൂലം ഇടയായി. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും നാം ഓർക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്തിന് വിധേയപ്പെട്ട് സുവിശേഷീകരണവും പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചാൽ അത് ജനത്തിൻ്റെ വിടുതലിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ദൈവനാമം മഹത്വപ്പെടുന്നതിനും ഇടയായിത്തീരും. പൗലൂസിൻ്റെ പ്രവർത്തനം അങ്ങനെയുള്ളതായിരുന്നു. പ്ലാനുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ തൻ്റെ യാത്രകളിലൊക്കെയും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. എഫസോസിൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ദൈവം അവനെ ഉപയോഗിച്ചു എന്ന് ഇന്ന് നാം വായിച്ച ഭാഗത്ത് നാം മനസ്സിലാക്കുന്നു. ഈ നാളുകളിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നാം പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്ത് പറയുവാനുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനോട് ആ നിർദ്ദേശം നൽകത്തക്കവണ്ണം ശ്രദ്ധ കൊടുത്തതിന് ശേഷം മാത്രമേ ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ക്രമീകരിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളെ ആ നിലയിൽ ഏകോപിപ്പിക്കാം. ദൈവം സഹായിക്കട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.